നമുക്കൊരു കഥ കേട്ടാലോ? ഒരിക്കൽ ഒരു ദൂരദേശത്തേക്ക് ഒരു വള്ളം യാത്ര പോവുകയായിരുന്നു. അപ്പൊ ആ വള്ളത്തിൽ പല ദേശത്തു നിന്നുള്ള പല തരക്കാരായ ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ ഈ വള്ളത്തിലെ ഒരു താപസനുണ്ടായിരുന്നു, മഹാനായ ഒരു ഗുരു. അപ്പൊ വള്ളം ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരുന്നപ്പോ താപസന് മറ്റൊന്നും ചെയ്യാനില്ല. അപ്പൊ അദ്ദേഹം കരുതി എന്നാലൊന്ന് മെഡിറ്റേറ്റ് ചെയ്തേക്കാം, ഒന്ന് ധ്യാനിച്ചേക്കാം. അദ്ദേഹം ഇങ്ങനെ വള്ളത്തിന്റെ പലകയിൽ ഇരുന്നിട്ടേ കണ്ണുകളടച്ച് ധ്യാനത്തിൽ മുഴുകി. അപ്പൊ നമ്മുടെ ഈ യാത്രക്കാരില് പലതരത്തിലുള്ള ആൾക്കാരാണല്ലോ, പല ദേശത്തു നിന്നുള്ള ആൾക്കാരാണല്ലോ. ബിരുദനായൊരു യാത്രക്കാരുണ്ടായിരുന്നു. അപ്പൊ അയാൾ എന്താ ചെയ്ത, ഒരു നേരം പോക്കിനായിട്ട് തൻ്റെ കാലിൽ കിടന്ന ചെരുപ്പ് ഊരിയിട്ട് ഈ ഗുരുവിൻ്റെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഈ താപസിൻ്റെ തലയിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തട്ടി രസിക്കാൻ തുടങ്ങി. ധ്യാനത്തിന് ഭംഗം നേരിട്ട ഗുരുവാണെങ്കിൽ സങ്കടം സഹിക്കുകയാതെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ട് ഇങ്ങനെ ഒഴുകാനും തുടങ്ങി. ഈ സമയത്ത് മാനത്ത് നിന്നൊരു അശരീരി താപസനോട്, എന്റെ കുഞ്ഞെ, നീ ഒന്ന് മൂളിയാൽ ഞാൻ ഈ വള്ളം തന്നെ മറിച്ചിടാം. ഇത് കേട്ടപ്പോ ഈ താപസനെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന വിരുദ്ധൻ ഒന്ന് പേടിച്ചു. അയാള് കുറ്റബോധം കൊണ്ട് താപസന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു. താപസൻ മെല്ലെ കണ്ണു തുറന്നിട്ട് പറഞ്ഞു, പേടിക്കണ്ട. എന്നിട്ട് അദ്ദേഹം മാനത്തേക്ക് മുഖമുയർത്തി ചോദിക്കുകയാണ്, എന്റെ ദൈവമേ, ഏത് സാത്താന്റെ ഭാഷയിലാണ് നീ ഇപ്പോൾ എന്നോട് സംസാരിച്ചത്? നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് അല്ലേ. എന്റെ ദൈവമേ, ഏത് സാത്താന്റെ ഭാഷയിലാണ് നീ ഇപ്പോൾ എന്നോട് സംസാരിച്ചത്? മറിച്ചിടണം എന്നാണെങ്കിൽ ഈ സഞ്ചാരിയുടെ കുറുമ്പ് കാണിക്കുന്ന മനസ്ഥിതി അല്ലേ മറിച്ചിട്ടുണ്ട്? അല്ലാതെ ഈ വള്ളം മറിച്ചിട്ട് എന്ത് പ്രയോജനം? അപ്പൊ ഇതിന് മറുപടിയായിട്ട് വീണ്ടും ഒരു അശരീരി, കുഞ്ഞെ, എനിക്ക് തൃപ്തിയായി, എനിക്ക് തൃപ്തിയായി. ബാലേന്ദ്രവനം പറയുന്ന പോലെ എനിക്ക് തൃപ്തിയായി. നീ സാത്താന്റെ ഭാഷയെ തിരിച്ചറിഞ്ഞല്ലോ. അപ്പൊ ആദ്യം കേട്ട ആ അശരീരി ദൈവത്തിൻ്റെതായിരുന്നില്ല, മറിച്ച് സാത്താന്റെ ആയിരുന്നു. അപ്പൊ ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത്, സാത്താന്റെ ഭാഷ മനസ്സിലാവുന്നവനെ ദൈവത്തിന്റെ ഭാഷയും മനസ്സിലാകും. വിശ്വവിഖ്യാതനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാവരും ജനിക്കുന്നത് ദൈവിക രാജാക്കന്മാരായിട്ടാണ്, ദൈവിക രാജാക്കന്മാരായിട്ട്. പിന്നെ എവിടെയാ കുഴപ്പം? പക്ഷെ ഒരു 99% ആളുകളും ആ ഒരു സത്യത്തിനെ കുറിച്ച് ബോധമുള്ളവരല്ല. നമ്മുടെ സ്വന്തം ആന്തരിക ലോകത്തെക്കുറിച്ച് അറിയാതെ, നമ്മുടെ ഉള്ളിനെ കുറിച്ച് അറിയാതെ, നമ്മുടെ മനസ്സിനെ കുറിച്ച് അറിയാതെ, നമ്മുടെ രാജ്യത്തെ കുറിച്ച് അറിയാതെ നമ്മളിങ്ങനെ ബോധമില്ലാത്തവരായിട്ട് നിലകൊള്ളുകയാണ്. നമ്മളെല്ലാവരും യാചകരാണെന്ന് നമ്മളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിൽ നിന്നെല്ലാം നമ്മളൊന്ന് ഉണർന്നെഴുന്നേൽക്കണം, എങ്കിൽ മാത്രമേ നമ്മളൊരു മഹാവിസ്മയത്തിൽ അകപ്പെടുകയുള്ളൂ, ഞാനൊരു യാചകനല്ല ഒരു രാജാവാണെന്ന് കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് നമ്മുടെ സെൽഫ് റിയലൈസേഷൻ, ധ്യാനത്തിൻ്റെ പൊരുളിരിക്കുന്നത്. നമ്മൾ നമ്മുടെ അത്യുന്നതമായ ആ ഒരു സാധ്യതാ ശേഷിയെക്കുറിച്ച് ബോധമുള്ളവരായി തീർന്നു കഴിഞ്ഞാൽ പിന്നീട് മുമ്പോട്ടുള്ള യാത്ര ദുർഘടമല്ല. ഒരല്പം ഉണർവ്, അതോടുകൂടി നമ്മുടെ ആ ഒരു ഉറക്കം നിദ്ര എല്ലാം അങ്ങ് പോയി മറയും. അതിനുശേഷം നമ്മുടെ മുൻപോട്ടുള്ള ജീവിതയാത്ര വളരെ വളരെ എളുപ്പമുള്ളതായി തീരും. എന്നാൽ നമ്മൾ ഉണർന്നില്ലെങ്കിലോ അതൊരിക്കലും ഒരു യാഥാർത്ഥ്യമാവുകയില്ല. അപ്പോൾ സമയം കിട്ടുമ്പോൾ കണ്ണുകൾ അടച്ചിരുന്ന് ഒരഞ്ച് മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഒരു സെൽഫ് റിയലൈസേഷൻ എക്സസൈസ്, അത് തീർച്ചയായിട്ടും നമ്മുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് വലിയ ഒരു മുതൽക്കൂട്ടാവും. വീണ്ടും ഒരു പുതിയ വിഷയവുമായി നാളെ കാണാം, കേൾക്കാം. സന്തോഷം, സ്നേഹം, വിപിൻ.